الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي، آمين يا رب العالمين. സുഹൃത്തുക്കളെ, ഷൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മഹുള്ളയുടെ ഉസൂലുൽ ഈമാൻ എന്ന ഗ്രന്ഥമാണ് നാം ആരംഭിച്ചിരുന്നത്. അതിൽ ഒന്നാമത്തെ ബാബ്, ബാബു മഅരിഫത്തില്ലാഹി വൽ ഈമാൻ ബിഹി എന്ന ബാബിലെ ഒരു ഹദീസ് നമ്മൾ വായിച്ചിരുന്നു. അനഗന ശുറകായി അനി ശിർക് എന്ന് തുടങ്ങുന്ന, പങ്കുകാരുടെ ആവശ്യമില്ലാത്തവനാണ് ഞാൻ, ആരെങ്കിലും എന്നിൽ പങ്കു ചേർത്തുകൊണ്ട് എന്തെങ്കിലും അമലി ചെയ്താൽ അവനെയും ആ അമലിനെയും നാം തള്ളുന്നതാണ് എന്നുള്ള ഹദീസ്. അപ്പൊ നാം പറഞ്ഞ് അവസാനിപ്പിച്ചത്, ഈ ഹദീസ് എന്തിനാണ് മഅരിഫത്തുല്ലാ എന്ന ബാബിൽ കൊണ്ടുവരാനുള്ള കാരണം? അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച് അറിയുക എന്നതിൽ ഒന്നാമത്തേതും ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന വിഷയം അള്ളാഹുവിന്റെ വഹ്ദാനിയത്ത്, അള്ളാഹു ഏകനാണ് എന്നുള്ളത്, കർമ്മങ്ങൾ അവന് മാത്രമായി ചെയ്യണം എന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കാത്ത ഒരാൾ ബാക്കി ജീവിതത്തിന്റെ ഏതൊക്കെ മേഖലയിൽ എത്ര നല്ല ആളായി ജീവിക്കുന്നുണ്ടെങ്കിലും അള്ളാഹുവിന്റെ വഹ്ദാനിയത്ത് മനസ്സിലായിട്ടില്ല എങ്കിൽ അവൻ അള്ളാഹുവിനെ കുറിച്ചുള്ള മഅരിഫത്ത് ഉണ്ടായിട്ടില്ല, അവൻ അള്ളാഹുവിനെ അറിയില്ല. അള്ളാഹുവിനെ അറിയുന്നവൻ ഒന്നാമതായി അറിയുന്നത് അള്ളാഹുവിന്റെ വഹ്ദാനിയത്താണ്. നമ്മൾ രണ്ടാമത്തെ ഹദീസ് ഷെയ്ഖ് കൊടുക്കുന്നത്, അബി മൂസ ഖാല ഖാമ ഫീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബു മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്. അദ്ദേഹം പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളിൽ, ഖാമ ഫീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബി ഖംസി കലിമാത്തിൻ, അഞ്ച് കാര്യങ്ങൾ, അഞ്ച് വാക്കുകൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു, ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. فقال رسول الله صلى الله عليه وسلم برنو ان الله عز وجل لا ينام ولا ينبغي له ان ينام الله سبحانه وتعالى ان الله لا ينام الله ഉറങ്ങുകയില്ല ولا ينبغي له ان ينام الله ഉറക്കം യോജിച്ചതുമല്ല يخفض القسط ويرفعه ميزانിനെ അളവുകളെ الله ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നു يرفع اليه عمل الليل قبل عمل النهار രാത്രിയുടെ കർമ്മങ്ങൾ പകലിന്റെ കർമ്മത്തിന് മുമ്പ് അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നു. പകലിലെ കർമ്മങ്ങൾ രാത്രിക്ക് മുമ്പായി അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നു. ഹിജാബുഹു അന്നൂർ, അള്ളാഹുവിന്റെ ഹിജാബ് എന്നാൽ നൂറാണ്. ലൗ കശഫഹു ലഹറഖത് സുബ്ഹാത് വജ്ഹിഹി മൻതഹ ഇലൈഹി ബസറുഹു മിൻ ഖൽഖിഹി, ആ ഹിജാബ് എങ്ങാനും വെളിവായാൽ, അതെങ്ങാനും നീങ്ങിയാൽ അള്ളാഹുവിന്റെ വജിഹിൽ നിന്നുള്ള കിരണങ്ങൾ കൊണ്ട്, പ്രകാശം കൊണ്ട് അവന്റെ ഖൽഖിൽ എത്രത്തോളമാണ് അവന്റെ ദൃഷ്ടി എത്തുന്നത്, അതെല്ലാം ഇല്ലാതാകുന്ന, കത്തിച്ചാമ്പലാകുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാവുക. റവാഹു മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാകുന്ന വിഷയം അള്ളാഹുവിന്റെ സിഫത്തുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അള്ളാഹുവിന്റെ സിഫത്തുകൾ, അള്ളാഹു സുബ്ഹാനഹു വതആലയെ മനസ്സിലാവുക എന്നുള്ളത്, അള്ളാഹുവിന്റെ അസ്മാഉ സിഫത്തുകൾ ഇല്ല എങ്കിൽ ഒരുത്തൻ അള്ളാഹുവിനെ മനസ്സിലാവുക തന്നെ ഇല്ല. അള്ളാഹുവിനെ മനസ്സിലാക്കൽ പൂർണ്ണമാകണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ ഒരുവനിൽ ഉണ്ടായിരിക്കണം. ഒന്നാമത്തേത് മഅരിഫത്തു മാ ലില്ലാഹി തആല മിൻ അസ്മാഇ വസ്സിഫാത്തി വൽ അഫ്ആലി സ്സാബിത ബിൽ കിതാബി വസ്സുന്ന വതഫഖ്ഹു ഫീ മആനിഹാ, ഖുർആനിലും സുന്നത്തിലും വന്നിട്ടുള്ള അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും മനസ്സിലാക്കലും അതിനെക്കുറിച്ച് അതിന്റെ ആശയങ്ങളെക്കുറിച്ച് ഉറ്റാലോചിക്കുകയും ചെയ്യുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് അൽ ഇഅ്തിറാഫു ബിഹാ വൽ ഇഖ്റാർ ബിഹാ അലൽ വജ്ഹിൽ ലായിഖ്, അതെന്താണോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ബിഅവമത്തില്ല, അള്ളാഹുവിന്റെ മഹത്വത്തിന് യോജിച്ച രീതിയിൽ അതിനെ അംഗീകരിക്കുക, അതിന് കീഴൊതുങ്ങുക, അതിനൊരു തഷ്ബീഹ് സാമ്യത കൽപ്പിക്കാതെ, തക്കീഫ് അതെങ്ങനെയാണെന്ന് പറയാതെ, തഅ്തീൽ അതിന് നിഷേധിക്കാതെ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ ഖുർആനിലും സുന്നത്തിലും എങ്ങനെയാണ് വന്നത് അങ്ങനെ ഉൾക്കൊള്ളുക. മൂന്നാമത്തെ കാര്യം അൽ ഇൻഖിയാദ് വാഹിറം വബാത്തിനൻ ലില്ലാഹ് വതഅതുല്ലാഹി ബിതസ്ദീഖ് ഖബരി വഇംതിസാൽ അംരിഹി വജ്തിനാബ് നഹി. അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ബാഹ്യമായിട്ടും ആന്തരികമായിട്ടും കീഴൊതുങ്ങുക, അല്ലാഹു സുബ്ഹാനഹു വതആല അറിയിച്ച കാര്യങ്ങൾ സത്യപ്പെടുത്തിക്കൊണ്ട് അല്ലാഹുവിനെ അനുസരിക്കുക, അല്ലാഹുവിന്റെ കൽപ്പനകൾ നിറവേറ്റുക, വിരോധനങ്ങൾ ഒഴിവാക്കുക. ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരുത്തന് അല്ലാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ചുള്ള മഅരിഫത്ത് പൂർണ്ണമാവുകയുള്ളൂ. ഒന്നാമത്തേത് ഖുർആനിലും സുന്നത്തിലും വന്ന അള്ളാഹുവിന്റെ നാമഗുണ വിശേഷങ്ങളെ കുറിച്ച് അറിയലും ഉറ്റാലോചിക്കലും. രണ്ടാമത്തേത് അത് അള്ളാഹുവിന്റെ അളമത്തിന് യോജിച്ച രീതിയിൽ ഉൾക്കൊള്ളുക എന്നുള്ളത്. മൂന്നാമത്തേത് അതിന്റെ മുക്തള, അതിന്റെ ഉദ്ദേശം അനുസരിച്ചിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുകയും വിരോധനങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക. ഇനി ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഞ്ച് കാര്യങ്ങളായി പറഞ്ഞു എന്നാണ് അബൂ മുസ അശ്ശരി റളിയല്ലാഹു അൻഹു പറയുന്നത്. ഇവിടെ സഹാബാക്കളുടെ ഇൽമിനോടുള്ള ഹിർസ് നമുക്ക് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം റസൂലുള്ളാഹി പറഞ്ഞ കാര്യങ്ങളെ കൃത്യമായി അഞ്ച് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ള നിലക്ക് പറയുന്നുണ്ട് ഈ സഹാബി. ഒന്നാമത്തെ കാര്യം അതിൽ പറഞ്ഞത് ഇന്നല്ലാഹു ലാ യനാം വലാ യംബഗി ലഹു അൻ യനാം. അല്ലാഹു സുബ്ഹാനഹു വതആല ഉറങ്ങുകയില്ല, അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഉറങ്ങുക എന്നുള്ളത് യോജിച്ച കാര്യവുമല്ല. ഇവിടെ അള്ളാഹുവിന്റെ അസ്മാഉ സിഫാത്തുകളെ മനസ്സിലാക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അള്ളാഹുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യം നഫീന്റെ രൂപത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ, അതാ ഏതെങ്കിലും ഒരു കാര്യം ഇല്ല എന്ന് അള്ളാഹുവിന് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ എതിരായിട്ടുള്ള കാര്യത്തിന്റെ പൂർണ്ണത അവിടെ സ്ഥിരപ്പെടുത്തുന്നുണ്ട്. അസ്മാഉ സിഫാത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള മഹത്തരമായൊരു കായികയാണത്. അതായത് ഒരു കാര്യം നഫി ചെയ്യുന്നുണ്ട്, ഇവിടെ ഉറക്കമെന്നുള്ള വിഷയം അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഇല്ല എന്ന് പറയുമ്പോൾ ആ കാര്യം മദ്ഹാകണമെങ്കിൽ എന്ത് വേണം? ഇതിനെതിരായിട്ടുള്ള കാര്യം എന്താണോ അത് അള്ളാഹുവിന് സ്ഥിരപ്പെട്ടിരിക്കണം. അതെന്താണ്? ഹയ്യാണ്, ഖയ്യൂമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല എന്നെന്നും ജീവിക്കുന്നവനാണ്, എന്നെന്ന് എല്ലാ അധികാരവും നിയന്ത്രണവും ഉള്ളവനാണ്. കാരണം ഉറങ്ങുക എന്നുള്ളത് എന്തുകൊണ്ടുണ്ടാവുന്നതാണ്? ഒരുത്തനുണ്ടാകുന്ന ക്ഷീണം കൊണ്ടും ഒരുത്തിനുണ്ടാകുന്ന അവൻ ചെയ്ത ജോലി കാരണമുള്ള ബുദ്ധിമുട്ട് കൊണ്ടും അവനൊന്ന് ഉന്മേഷവാനാവാനായിട്ടാണ് ഉറക്കമെന്നുള്ളത്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കാര്യമേ ഇല്ല. എത്ര എത്ര ഉത്തരവാദിത്വം എത്ര എത്ര കാര്യങ്ങളിൽ മുഴുകിയാലും ആകാശഭൂമികൾക്കകത്തുള്ള എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. പക്ഷേ ആ അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ക്ഷീണം വരികയില്ല, അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഉറക്കത്തിന്റെ ആവശ്യവുമില്ല. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തരമായ ആയത്തുൽ കുർസി, അള്ളാഹുവിന്റെ കുർസിയിനെ പറ്റി പറയുന്ന ഒരേ ഒരു ആയത്ത് സൂറത്തുൽ ബഖറയിലെ 255-ാമത്തെ വചനം. അതിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് എന്താണ്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനതുൻ വലാ നൗം. ഇവിടെ ഉറക്കമോ മയക്കമോ അള്ളാഹുവിനെ പിടികൂടുകയില്ല എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് പറയുന്നത് എന്താണ്? അള്ളാഹുവിന്റെ ഹയ്യ് ഖയ്യൂം എന്നുള്ള രണ്ട് സിഫത്തുകളാണ്, രണ്ട് ഇസ്മുകളാണ്. ഇവിടെ ഹയ്യുൽ ഖയ്യൂം എന്നുള്ള ഈ രണ്ട് ഇസ്മുകൾക്ക് വളരെയധികം പ്രത്യേകതയുണ്ട്. ഇബ്നു ഖയ്യിം റഹിമഹുള്ളയെല്ലാം ഇസ്മുല്ലാഹില്ല അളം എന്നുള്ളതിനെയാണ് ഇതാണ് ഇസ്മുല്ലാഹില്ല അളം എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇസ്മുല്ലാഹില്ല അളം എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്കുള്ള മഹത്തരമായ നാമം, അതുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഉത്തരം ചെയ്യും. ആ നാമം ഏതാണ് എന്നുള്ളതിൽ ഉലമാക്കൾക്കിടയിൽ ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. അള്ളാഹു എന്നുള്ളതാണ് അല്ലെങ്കിൽ ഹയ്യുൽ ഖയ്യൂമാണ്, പല പല ചർച്ചകളുണ്ട്. ഇതിൽ ഹയ്യുൽ ഖയ്യൂം എന്ന് പറയാൻ അൽ ഹയ്യ് അൽ ഖയ്യൂം എന്നുള്ള നാമങ്ങളാണ് എന്ന് പറയാനുള്ള കാരണം, അൽ ഹയ്യ് എന്നുകൊണ്ടുള്ള ഉദ്ദേശം അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ദാത്തിയായിട്ട് എന്തൊക്കെ സിഫത്തുകളുണ്ടോ, അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് അസ്തിത്വപരമായിട്ട് എന്തൊക്കെ സിഫത്തുകളുണ്ടോ, എന്തൊക്കെ ഇസ്മുകളുണ്ടോ, അതെല്ലാം അൽ ഹയ്യ് എന്നുള്ളതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അതായത് അള്ളാഹുവിന്റെ സമ്അ്, അള്ളാഹുവിന്റെ ബസർ, അള്ളാഹുവിന്റെ ഇൽമ്, ഇതെല്ലാം അള്ളാഹുവിന്റെ ദാത്തിയായിട്ടുള്ള കാര്യങ്ങളാണ്. അള്ളാഹുവിന്റെ കേൾവി, കാഴ്ച, അറിവ്, ഈ കാര്യങ്ങൾ ഇതുപോലെയുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം അള്ളാഹുവിന്റെ ഹയ്യ് എന്നുള്ള ഇസ്മിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇനി അൽ ഖയ്യൂം എന്നുള്ളതിലോ അള്ളാഹുവിന്റെ അഫാലിയായിട്ടുള്ള എന്തൊക്കെ സിഫത്തുകളുണ്ടോ അതെല്ലാം. ഖൽഖ്, അള്ളാഹു തആല സൃഷ്ടിക്കുന്നവനാണ്, അള്ളാഹു തആല റിസ്ക് കൊടുക്കുന്നവനാണ്, അങ്ങനെയുള്ള അള്ളാഹു തആല അടിമകളുടെ മേലെ ചെയ്യുന്ന അഫാലിയായിട്ടുള്ള എന്തൊക്കെ സിഫത്തുകൾ ഇസ്മുകളുണ്ടോ അതെല്ലാം ഖയ്യൂം എന്നുള്ളത് ഉൾക്കൊണ്ടിട്ടുണ്ട്. അതാണ് അൽ ഹയ്യ് അൽ ഖയ്യൂം എന്നുള്ളത്. അത് വിശാലമായ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ധാരാളമായി ഒരടിമ അള്ളാഹുവിനോട് ദുആ ചെയ്യാവുന്ന രണ്ട് വാക്കുകളാണ് യാ ഹയ്യു യാ ഖയ്യൂം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാനസികമായിട്ട് എന്തെങ്കിലും ഒരു ടെൻഷൻ, എന്തെങ്കിലും ഒരു വിഷമം ബാധിച്ചാൽ ധാരാളമായിട്ട് യാ ഹയ്യ ഖയ്യൂം എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഇവിടെ ഞാൻ പറഞ്ഞത് ഒന്നാമത്തെ കാര്യം, അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഉറക്കം യോജിച്ചതുമല്ല, അള്ളാഹു സുബ്ഹാനഹു വതആല ഉറങ്ങുകയുമില്ല. അള്ളാഹു തആല ഹയ്യും ഖയ്യൂമുമാണ്. ഈ ഈ കിതാബിൽ കൊടുത്തിട്ടുള്ള ഹദീസുകളെ നാം യഥാർത്ഥത്തിൽ നമ്മുടെ കൽബിലിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച് മഹത്തരമായ ഒരു മഅരിഫത്ത് നമുക്ക് ലഭിക്കും. ഈ ഹദീസുകൾ നമ്മൾ വെറുതെ കേട്ടുപോകുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച് ചിന്തിച്ചു നോക്കി. അള്ളാഹു തആല ഹയ്യാണ്, അള്ളാഹു തആല ഖയ്യൂമാണ്. ആ ഹയ്യ ആയതുകൊണ്ട് തന്നെ ഓരോ ഇസ്മിനും, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഓരോ ഇസ്മകൾക്കും അതിന്റേതായ ഉബൂദിയത്ത് ഉണ്ട്. ഓരോ സിഫത്തുകൾ കൊണ്ടും അള്ളാഹു സുബ്ഹാനഹു വതആലയെ ഇബാദത്ത് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഹയ്യ എന്നുള്ള നാമം കൊണ്ട് എങ്ങനെയാണ് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക? അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ് വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്, മരണമില്ലാത്ത എന്നെന്നും ജീവിച്ചിരിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിങ്ങൾ തവക്കൽ ചെയ്യുക. അള്ളാഹുവിന്റെ ഹയ്യ് എന്നുള്ള ആ ഇസ്മിനോടുള്ള ഉബൂദിയത്ത്, അല്ലെങ്കിൽ ആ ഇസ്മുമായി ബന്ധപ്പെട്ട ഉബൂദിയത്ത്, അതാണ് അള്ളാഹുവിന്റെ മേലെ തവക്കൽ ചെയ്യുക എന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ ശരിക്കും അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ച് ഓരോ അസ്മാഉ സിഫാത്തുകളെയും ജീവിതത്തിൽ ഓരോ സമയത്ത് മനസ്സിലാക്കാൻ പറ്റണം. ഒരു ഉദാഹരണത്തിന്, അള്ളാഹു തആല ഹയ്യ, പലപ്പോഴും ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ഞെരുക്കം എന്ന് വിചാരിക്കാം, ഒരു സാമ്പത്തിക ഞെരുക്കം. ആ സാമ്പത്തിക ഞെരുക്കം വന്ന സമയത്ത് നമുക്ക് സഹായത്തിനായിട്ട് നമുക്ക് വലിയൊരു സംഖ്യ വേണം ഒരു ആവശ്യത്തിന്. അപ്പൊ നമ്മൾ നമ്മുടെ ഉറ്റ സുഹൃത്ത് അല്ലെങ്കിൽ വേറൊരാള് അയാളെ വിളിച്ചു പറഞ്ഞു എനിക്ക് ഇത്ര പണം വേണം, ആ എനിക്ക് ആവശ്യം, അപ്പൊ അവൻ തരാം, ഞാൻ എന്തെങ്കിലും ഉണ്ട് നാളെ വന്നാൽ മതി ഞാൻ തരാം. അപ്പൊ നമ്മളൊരു സമാധാനം അനുഭവിക്കും സാധാരണഗതിയിൽ. പക്ഷേ ഈമാൻ കുറവുള്ള ഒരാൾ അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് മഅരിഫത്തിൽ ഇല്ലാത്ത ഒരാൾ പൂർണ്ണമായിട്ടും ആ വ്യക്തിയിൽ എഴുത്തിമാത് ചെയ്യുക എന്ന് വിചാരിക്കുക, ആ വ്യക്തിയിൽ ആശ്രയിക്കുക എന്ന് വിചാരിക്കുക. അവൻ നാളെ പണം തരാ പറഞ്ഞിട്ടുണ്ട്, അവൻ്റെ എനിക്ക് കുഴപ്പമില്ല, അവൻ്റെ എന്റെ കാര്യം നടക്കും എന്നുള്ള നിലക്ക്. എന്ത് വിഷയത്തിലും അവന് എന്തെങ്കിലും ചികിത്സയ്ക്ക് ഒരു ഡോക്ടറിന്റെ മേലെയാണെങ്കിലും അല്ലെങ്കിൽ വേറെന്ത് കാര്യത്തിൽ പൂർണ്ണമായ എഴുത്തിമാത്. പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ്, ആ പണം തരാ എന്നുള്ള പറഞ്ഞ വ്യക്തി ഇന്ന് വേണമെങ്കിൽ മരണപ്പെടാം, അയാൾ എന്തൊന്നും ജീവിച്ചിരിക്കുന്ന ആളല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കാം, വേറെന്തെങ്കിലും സംഭവിക്കാം. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആലയിലായിരിക്കണം ഒരടിമയുടെ എപ്പോഴുമുള്ള തവക്കുൽ. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല ഹയ്യാണ്, അതുപോലെ ഖയ്യൂം, സ്വന്തത്തെയും അതുപോലെ മറ്റുള്ള എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവരാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. അപ്പൊ നമ്മുടെ ഏത് സന്ദർഭങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വതആലയെ ഈ രീതിയിൽ മനസ്സിലാക്കണം. ഇവിടെ ചിലപ്പോ അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് പരീക്ഷണത്തിലൂടെ അറിയേണ്ടത് ഒരടിമക്ക് എത്രത്തോളം അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് ആവശ്യക്കാരനാണ് അടിമ എന്നതാണ്, എത്രത്തോളം ആവശ്യക്കാരനാണ്. ചിലപ്പോ ഒരാൾ ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാവും, അപ്പൊ അയാൾ നന്നായി അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനായിട്ടുണ്ടാവും, അള്ളാഹുവിനോട് എപ്പോഴും ദുആ ചെയ്യും, അള്ളാഹു എനിക്ക് എന്നെ സഹായിക്കണം, അല്ലെങ്കിൽ അള്ളാഹുവിനോട് എപ്പോഴും അള്ളാഹുവിലേക്ക് കീഴൊതുങ്ങുന്നവൻ. ചിലപ്പോ അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ സമ്പത്ത് കൊണ്ട് പരീക്ഷിക്കും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല നോക്കിക്കാണുന്ന എന്താണ്, എന്തിനാണ് പരീക്ഷണം? ഇവന് ഈ സമ്പത്ത് ലഭിച്ചതുകൊണ്ട് അവൻ എന്നിലേക്കുള്ള ആവശ്യക്കാരനായി മാറുന്നത് കുറഞ്ഞിട്ടുണ്ടോ എന്നറിയണം. കാരണം എന്താണ്, ദരിദ്രനായിരിക്കുമ്പോഴും സമ്പത്തുള്ളപ്പോഴും അവൻ അള്ളാഹുവിലേക്കുള്ള ആവശ്യം ഏതുപോലെയാണ്? ഒരുപോലെയാണ്, ഒരു മാറ്റമില്ല, ഒരേപോലെ അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനാണ്. ഇനി സമ്പത്തുള്ള ഒരാളെ അള്ളാഹു സുബ്ഹാനഹു വതആല ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിച്ചേക്കും, അതെന്ത് നോക്കി കാണാനാണ്? സമ്പത്തുള്ളപ്പോൾ അവൻ അള്ളാഹിനെ അനുസരിക്കുന്നുണ്ടാവും, അവൻ നല്ല സമാധാനത്തിലായിരിക്കും. സമ്പത്തില്ലാത്തപ്പോൾ അവൻ അള്ളാഹുമായിട്ട് എങ്ങനെയാണ് ബന്ധം വെക്കുന്നത്? അവൻ നിരാശനായി പോകുമോ? കാരണം സമ്പത്തുള്ളപ്പോൾ ആരാണോ അവന് റിസ്ക് കൊടുക്കുന്നത്, സമ്പത്തില്ലാത്തപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെയാണ് അവന് റിസ്ക് കൊടുക്കുന്നത്. ഇതാണ് ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലും അള്ളാഹുവിനെ കുറിച്ചുള്ള മഅരിഫത്ത് എന്ന് പറഞ്ഞാൽ ജീവിത പരീക്ഷണങ്ങളിലെ ഓരോ ഘട്ടങ്ങളിൽ നാം മനസ്സിലാക്കുന്നിടത്താണ്. അപ്പൊ ഇവിടെ ഹദീസിൽ ഒന്നാമത്തെ ഭാഗം, അള്ളാഹു സുബ്ഹാനഹു വതആല ഉറങ്ങുകയില്ല, അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഉറക്കം യോജിച്ചതുമല്ല. കാരണം ഉറക്കം എന്ന് പറഞ്ഞാൽ അഹുൽ മൗത്ത്, മരണത്തിന്റെ സഹോദരനാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ ലക അസ്ലംതു, ഏ അല്ലാഹ് നിന്നിൽ ഞാൻ കീഴൊതുങ്ങിയിരിക്കുന്നു, വബിക ആമൻതു നിന്നിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, വഅലൈക തവക്കൽതു നിന്റെ മേലെ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു, വഇലൈക അനബ്തു നിന്നിലേക്ക് ഞാൻ പശ്ചാത്തപിച്ച് മടങ്ങുന്നു, വബിക ഖാസംതു നിന്നെ കൊണ്ടാണ് ഞാൻ തർക്കിക്കുന്നത്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിഇസ്സതിക ലാ ഇലാഹ ഇല്ല അൻത അൻ തുദില്ലനി, അല്ലാഹു നിന്റെ ഇസ്സത്ത് കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു നീ എന്നെ വഴിപിഴപ്പിക്കരുത്. അൻതൽ ഹയ്യു ലദീ ലാ യമൂത്ത്, നീ മരണമില്ലാത്ത എന്നെന്നും ജീവിക്കുന്നവനാണ്. വൽ ജിന്നു വൽ ഇൻസു യമൂതൂൻ, ജിന്നും ഇൻസും മരിക്കുന്നവരുമാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹയ്യാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖയ്യൂമാണ്. രണ്ടാമത്തെ കാര്യം ഈ ഹദീസിൽ പറഞ്ഞത് യഖ്ഫിദുൽ ഖിസ്ത വ യർഫഉഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിസ്ത്, ഖിസ്ത് എന്ന് പറഞ്ഞാൽ മീസാൻ. ഈ ലോകത്തുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിന്റെ എല്ലാം അളവ് അള്ളാഹുവാണ് താഴ്ത്തുന്നവൻ, അള്ളാഹുവാണ് ഉയർത്തുന്നവൻ. അള്ളാഹുവാണ് അതിന്റെ അളവ് താഴ്ത്തുന്നവനും അള്ളാഹുവാണ് അതിന്റെ അളവ് കുറക്കുന്നവനും. ഇതും അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. ഏത് കാര്യവും അള്ളാഹു സുബ്ഹാനഹു വ തആല നിയന്ത്രണത്തിലാണ്. അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലല്ലാതെ ഈ ലോകത്ത് ഒരു ചെറിയ കാര്യം പോലും നടക്കുന്നില്ല. നിസ്സാരമായി നമ്മൾ കാണുന്ന കാര്യം പോലും തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ കൃത്യമായ തീരുമാനങ്ങൾ കൊണ്ട് നടക്കുന്ന കാര്യം മാത്രമാണ്. നമ്മുടെ തലയിൽ നിന്നൊരു മുടി കൊഴിഞ്ഞു പോകുന്നത് പോലും അള്ളാഹുവിന്റെ കൃത്യമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ ഈ ലോകത്തുള്ള എന്തൊക്കെ കാര്യങ്ങൾ, ചെടിയിൽ ഭൂമിയിൽ മുളച്ചു വരുന്നതാവട്ടെ, കടലിനകത്തുള്ള മത്സ്യങ്ങളാവട്ടെ, ആകാശത്ത് പെയ്യുന്ന മഴയാവട്ടെ, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം കൃത്യമായി അതിന്റെ അളവ് അള്ളാഹു സുബ്ഹാനഹു വ തആല കയ്യിലാണ്. അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് ഉയർത്തും, അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് കുറക്കും. അതുകൊണ്ട് തന്നെ ഒരു മുഅ്മിനിന് ഏതൊരവസ്ഥയിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ ഏറ്റവും നല്ല രീതിയിൽ സമാധാനം കണ്ടെത്താൻ സാധിക്കും. അള്ളാഹുവിന്റെ കയ്യിലാണ് നിയന്ത്രണം. ഇത് നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടതാണ്. പലപ്പോഴും ചില പരീക്ഷണ ഘട്ടത്തിലാണ് നാം പതറിപ്പോവുക. അള്ളാഹുവിനെ കുറിച്ച് മഅ്രിഫത്തില്ലെങ്കിൽ അവൻ പതറിപ്പോകും. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് യഥാർത്ഥ രൂപത്തിൽ ഇൽമുള്ള മഅ്രിഫത്തുള്ള ഒരാൾ ഒരു പരീക്ഷണത്തിലും പതറിപ്പോകില്ല. അതാണ് പ്രവാചകന്മാർ തെളിയിച്ചു കൊടുത്തത്. പ്രവാചകന്മാരുടെ ചരിത്രത്തിലെല്ലാം അവർ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുകയും ഏറ്റവും വലിയ പരീക്ഷണ ഘട്ടത്തിൽ ആ മനസ്സിലാക്കൽ തെളിയിച്ചു കൊടുക്കുകയും ചെയ്തു. ഇതാണ് നമ്മുടെ എല്ലാം ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുന്നത്. അത് നമുക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവിന്റെ അടിസ്ഥാനത്തിൽ അത് നമ്മൾ തെളിയിച്ചു കൊടുക്കണം. അപ്പൊ രണ്ടാമത്തെ കാര്യം, ഈ അളവിന്റെ നിയന്ത്രണം അള്ളാഹുവിന്റെ കയ്യിലാണ്. അള്ളാഹു കൂട്ടാം കുറക്കാം. മൂന്നാമത്തേത് യുർഫഉ ഇലൈഹി അമലുൽ ലൈലി ഖബ്ല അമലിൻ നഹാർ, അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് രാത്രിയുടെ കർമ്മങ്ങൾ പകലിന്റെ കർമ്മങ്ങളുടെ മുമ്പായിട്ട് ഉയർത്തപ്പെടുന്നു. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായ അറിവുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായ അറിവുണ്ട്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല മലായിക്കത്തുകൾ നിയോഗിച്ചിട്ടുണ്ട് രാവിൽ ചെയ്യുന്ന പകലിൽ ചെയ്യുന്ന കർമ്മങ്ങൾ രേഖപ്പെടുത്തി വെക്കാൻ, അതുകൊണ്ട് ഉയർന്ന അള്ളാഹുവിലേക്ക് ചെല്ലാനുള്ള മലക്കുകളുണ്ട്. രാത്രിയിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ രേഖപ്പെടുത്തി വെക്കാൻ, അതുകൊണ്ട് ഉയരാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ട്. ഒരു ഹദീസ് നമുക്ക് കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല യതആഖബൂന ഫീകും മലായികത്തും ബില്ലൈലി വ മലായികത്തും ബിന്നഹാർ, നിങ്ങളുടെ അടുത്തേക്ക് രാത്രിയുടെ മലക്കുകളും പകലിന്റെ മലക്കുകളും വരുന്നുണ്ട്. യജ്തമിഊന ഫീ സ്വലാത്തിൽ ഫജ്രി വ സ്വലാത്തിൽ അസ്ർ, ഈ രണ്ട് മലക്കുകളും ഒരുമിച്ചുണ്ടാവുന്ന സമയമാണ് സ്വലാത്തുൽ ഫജ്റിന്റെ സമയവും സ്വലാത്തുൽ അസ്റിന്റെ സമയവും. എല്ലാ ജമാഅത്ത് നമസ്കാരങ്ങൾക്കും മഹത്വമുണ്ടെങ്കിലും ഈ രണ്ട് നമസ്കാരങ്ങൾക്ക് പ്രത്യേകം മഹത്വം പല ഹദീസുകളിലും നമുക്ക് വന്നതായി കാണാൻ സാധിക്കാം. അതിനുള്ള കാരണം, രാത്രിയിലെ മലക്കുകൾ, രാത്രിയിലെ കർമ്മങ്ങൾ രേഖപ്പെടുത്താൻ അല്ലെങ്കിൽ അതുമായി വരുന്ന മലക്കുകൾ പോകുന്ന സമയം സ്വലാത്തുൽ ഫജ്റാണ്. പകലിന്റെ ജോലിക്കായിട്ട് വരുന്ന മലക്കുകൾ ഇറങ്ങി വരുന്ന സമയം, അപ്പൊ ആ രണ്ട് മലക്കുകൾ ഒരുമിച്ച് കൂടുന്ന സമയം സ്വലാത്തുൽ ഫജ്ർ. ഇനി പകലിന്റെ ജോലി കഴിഞ്ഞ് പോകുന്നത് അസറിന്റെ സമയത്താണ്, രാത്രിയുടെ മലക്കുകൾ വരുന്നത് അസറിന്റെ സമയത്താണ്. അവർ രണ്ടുപേരും ഒരുമിച്ച് കൂടുന്നു. എന്നിട്ട് പറയാത് അങ്ങനെ ഇവർ പോകുമ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ അടിമകളെ കുറിച്ച് അറിയാം. പക്ഷെ എന്നാലും ചോദിക്കും, കൈഫ തറക്തും ഇബാദി, എന്റെ അടിമകളെ നിങ്ങൾ എങ്ങനെയാണ് വിട്ടേച്ച് വന്നത്, നിങ്ങൾ പോരുന്ന സമയത്ത് എന്റെ അടിമകൾ ഏതവസ്ഥയിലായിരുന്നു. ഫയഖൂലൂൻ, അവ മലായിക്കത്തുകൾ പറയും, തറക്നാഹും വഹും യുസല്ലൂൻ വഅതൈനാഹും വഹും യുസല്ലൂൻ, ഞങ്ങൾ പോരുന്ന സമയത്ത് അവർ നമസ്കരിക്കുകയായിരുന്നു, ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അവർ നമസ്കരിക്കുകയായിരുന്നു. അതാണ് സ്വലാത്തുൽ ഫജറിന്റെ സമയത്തും സ്വലാത്തുൽ അസറിന്റെ സമയത്തും. ഇവിടെ പറയുന്നത് നാലാമത്തെ വിഷയം മൂന്നാമത്തെ വിഷയം യുർഫഉ ഇലൈഹി അമലുൽ ലൈലി ഖബ്ല അമലിൻ നഹാർ, നാലാമത്തെ വിഷയം വഅമലുൻ നഹാരി ഖബ്ല അമലിൽ ലൈലി, രാത്രിയുടെ കർമ്മങ്ങൾക്ക് മുമ്പായിട്ട് പകലിലെ കർമ്മങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് ഉയർത്തപ്പെടും. അതായത് അടിമ ചെയ്യുന്ന ഒരു കർമ്മവും ഒരു നന്മയും നഷ്ടപ്പെട്ടു പോവുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അത് കൃത്യമായി രേഖപ്പെടുത്തുകയും അള്ളാഹു സുബ്ഹാനഹു വതആല അതിനനുസരിച്ചുള്ള പ്രതിഫലം നമുക്ക് ഒരുക്കി വെക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട് എന്നുള്ളത്. അഞ്ചാമത്തെ വിഷയം ഈ ഹദീസിൽ പറഞ്ഞു, ഹിജാബുഹു അന്നൂർ, അള്ളാഹുവിന്റെ ഹിജാബ് മറ എന്നുള്ളത് അന്നൂർ പ്രകാശമാണ്. ലൗ കശഫഹു ലഅഹ്റഖത് സുബ്ഹാത് വജ്ഹിഹി മൻതഹാ ഇലൈഹി ബസറുഹു മിൻ ഖൽഖിഹി. അള്ളാഹു സുബ്ഹാനഹു വതആല എങ്ങാനും ആ നൂർ ആ ഹിജാബിൽ നിന്ന് വെളിവാക്കിയാൽ അള്ളാഹുവിന്റെ വജ്ഹിൽ നിന്നുള്ള ആ പ്രകാശം കാരണത്താൽ അള്ളാഹുവിന്റെ ദൃഷ്ടിയെത്തുന്ന അള്ളാഹുവിന്റെ ബസറെത്തുന്ന ഏതൊക്കെ സൃഷ്ടികളുണ്ടോ അതെല്ലാം കത്തിച്ചാമ്പലായി പോകും. അതായത് എല്ലാ സൃഷ്ടികളും, കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല ബസറ് എന്തിലിരിക്കുന്നതിൽ ഒഴിവാകുമോ? അള്ളാഹുവിന്റെ നോട്ടം ഇല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാം, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം എന്തില്ല? രഹസ്യമെന്നോ പരസ്യമെന്നോ ഒന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് എല്ലാം വ്യക്തമാണ്. അപ്പൊ അള്ളാഹുവിന്റെ വജ്ഹിൽ നിന്നുള്ള ആ പ്രകാശം അള്ളാഹു ആ അടിമകളെ മൊത്തം കത്തിച്ചാമ്പലാക്കുന്ന അവസ്ഥയിലായിരിക്കും. സുബ്ഹാനല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ചുള്ള വഖാറത്ത് എത്രത്തോളമാണ് നമ്മുടെ കൽബിൽ ഉണ്ടാവേണ്ടത്! എത്ര ഗാംഭീര്യമാണ് നാം അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് കൊടുക്കേണ്ടത്! അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സിഫത്തുകൾ, വജ്ഹ്, അള്ളാഹുവിന്റെ വജ്ഹ് എന്ന് പറയുമ്പോ ഹദീസുകളിൽ വന്നിട്ടുള്ള അള്ളാഹുവിന്റെ അസ്മാവു സിഫാത്തുകളുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുമ്പോൾ നാം പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഖുർആനിൽ എന്താണോ വന്നിട്ടുള്ളത്, ഹദീസിൽ എന്താണോ വന്നിട്ടുള്ളത്, അത് അതുപോലെ നാം ഉൾക്കൊള്ളുക എന്നുള്ളത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിനെ വ്യാഖ്യാനിക്കാനോ അല്ലെങ്കിൽ അതിനെ നിഷേധിക്കാനോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും അതിനെ താരതമ്യം ചെയ്യാനോ നമുക്ക് ആവശ്യമില്ല. ഒരു സഹാബി പോലും ഈ ഹദീസ് കേട്ടിട്ട് അള്ളാഹുവിന്റെ വജ്ഹ് എങ്ങനെയാണ്, മനുഷ്യന്മാരുടെ പോലെയാണോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും പോലെയാണോ ചോദിച്ചിട്ടില്ല. അത് ചോദിച്ചിട്ടില്ല. പിൽക്കാലക്കാരായ ചില ആളുകൾ ആ ചർച്ചയിലേക്ക് കടന്നു. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഹിജാബ് എന്നാൽ നൂറാണ്. അള്ളാഹു സുബ്ഹാനഹു വജ്ഹിന്റെ ആ പ്രകാശം കാരണത്താൽ ആ ഹിജാബ് എങ്ങാനും നീങ്ങിയാൽ, മുഖം വെളിവായാൽ, അള്ളാഹുവിന്റെ വജ്ഹ് വെളിവായാൽ, അത് എത്തുന്ന സൃഷ്ടികളെല്ലാം കത്തിച്ചാമ്പലാകും. അതാണ് മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹു സുബ്ഹാനഹു വതആല കാണണം എന്ന് പറഞ്ഞ സമയത്ത്, നമുക്കറിയാം വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ആറാഫിൽ അള്ളാഹു തആല പറയുന്നു, മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞു, ഖാല റബ്ബി അരിനി അൻദുർ ഇലൈക്, അല്ലാഹ് എനിക്ക് നിന്നൊന്ന് കാണണം, എനിക്ക് നിന്നിലേക്ക് നോക്കണം. അപ്പൊ അള്ളാഹു തആല പറഞ്ഞു, ഖാല ലൻ തറാനി, നീ എന്നെ കാണില്ല. ദുനിയാവിൽ വെച്ച് ഒരാൾക്കും അള്ളാഹു സുബ്ഹാനഹു വതആലയെ കാണാൻ സാധിക്കില്ല. എന്നിട്ട് പറഞ്ഞു, വലാക്കിൻ ഉന്ദുർ ഇലൽ ജബലി ഫനിസ്തഖറ മകാനഹു ഫസൗഫ തറാനി, നീ ആ പർവ്വതത്തിലേക്ക് നോക്ക്, അതതിന്റെ സ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ നിനക്ക് എന്നെ കാണാൻ സാധിക്കും. ഫലമ്മ തജല്ല റബ്ബുഹു ലിൽ ജബൽ ജഅലഹു ദക്ക വഖറ മൂസ സഅഖ, അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു അള്ളാഹു തആല വെളിവാൾ നടന്നിട്ടില്ല, പക്ഷേ ആ സമയത്ത് അള്ളാഹുവിന്റെ ഗാംഭീര്യം കൊണ്ട് ആ പർവ്വതം തകർന്നു പോവുകയും മൂസാ നബി അലൈഹിസ്സലാം തന്റെ ബോധം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്ത അവസ്ഥയുണ്ടായി. അതായത് ഒരാൾക്കും തന്നെ ദുനിയാവിൽ വെച്ച് അള്ളാഹു സുബ്ഹാനഹു വതആലയെ കാണാൻ പറ്റില്ല. പക്ഷെ എന്നാൽ നാളെ പരലോകത്തെത്തിയാൽ, മുഅ്മിനീങ്ങൾക്ക് സ്വർഗത്തിലെത്തിയാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിന്റെ വജ്ഹിലേക്ക് നോക്കാനുള്ള ഖുവ്വത്ത് നൽകും. അള്ളാഹു സുബ്ഹാനഹു വതആല വജ്ഹിലേക്ക് നോക്കുക എന്നുള്ളതായിരിക്കും ഏറ്റവും വലിയ സന്തോഷമായിട്ടുള്ള കാര്യം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല നിലാവുള്ള രാത്രിയിൽ ഫനവറ ഇലൽ ഖമരി ലൈലത്തൻ യഅനി അൽ ബദർ, ഖമറിലേക്ക്, ചന്ദ്രനിലേക്ക് നോക്കി, എന്നിട്ട് പറഞ്ഞു, ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗന ഹാദിൽ ഖമർ, നിങ്ങൾ ഈ ചന്ദ്രനെ കാണുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കാണും. ലാ തുദാമൂന ഫീ റുഇയതി, അള്ളാഹുവിനെ കാണുന്നതിൽ ഒരു മംഗലോ ഒരു കുഴപ്പമോ നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഫനിസ്തതഅതും അൻ ലാ തുഖലബു അലാ സലാതിൽ ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഗുറൂബിഹാ ഫഫ്അലു, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കാതെ കൃത്യമായി കൊണ്ടു നടക്കുക തുലൂഇന് മുമ്പും ഗുറൂബിന് മുമ്പുള്ള നമസ്കാരങ്ങൾ, സുബ്ഹി നമസ്കാരവും അശ്ര നമസ്കാരവും, ഇത് നിങ്ങൾ കൃത്യമായി കൊണ്ടു നടക്കുക. ഈ ഹദീഫിന്റെ അടിസ്ഥാനത്തിൽ ഉലമാക്കൾ പറയാറുണ്ട്, മറ്റ് ആയത്തുകളുടെ അടിസ്ഥാനത്തിലും, അള്ളാഹുവിനെ കാണാൻ നമസ്കാരം കൃത്യമായി നിലനിർത്തുന്നവർക്ക് അത് ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹുവിനെ കാണാൻ സാധിക്കുമെന്ന്, അതിനുള്ള ഒരു സബബായിട്ട് ഈ കർമ്മം മാറുമെന്ന് ഉലമാക്കൾ പറയുന്നത് കാണാം. അപ്പൊ ഈ ഹദീഫിൽ നിന്ന് അള്ളാഹുവിനെ സംബന്ധിച്ച് അഞ്ച് കാര്യങ്ങൾ പറഞ്ഞു. അതിൽ അള്ളാഹുവിന്റെ സിഫത്തുകളുമായി ബന്ധപ്പെട്ടിട്ടും അള്ളാഹു സുബ്ഹാനഹു വതആല വജ്ഹ് എന്നുള്ള സിഫത്ത്, അള്ളാഹു സുബ്ഹാനഹു വതആല ഹിജാബ് ഉണ്ട്, അത് നൂറാണ് എന്നുള്ളത്, അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുമെന്നുള്ളത്, കാര്യങ്ങളെ നിയന്ത്രണം പൂർണ്ണമായി അള്ളാഹുവിന്റെ കയ്യിലാണെന്നുള്ളത്, അള്ളാഹു സുബ്ഹാനഹു വതആല ഉറങ്ങുകയില്ല, ഉറക്കം യോജിച്ചതുമല്ല, അള്ളാഹു തആല ഹയ്യും ഖയ്യൂമുമാണ് എന്നുള്ളത് പറഞ്ഞു. മൂന്നാമത്തെ ഹദീസ്, ഈ ബാബിലെ മൂന്നാമത്തെ ഹദീസ്, വഅന അബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു മർഫുഅൻ, അബു ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, യമീനുല്ലാഹി മൽആ ലാ തഗീദുഹ നഫഖതുൻ സഹാഉൽ ലൈല വന്നഹാർ അറൈതു മാ അൻഫഖ മുൻദു ഖലഖ അസ്സമാവാതി വലർ ഫഇന്നഹു ലം യഗിൽ മാ ഫീ യമീനി വൽഖിസ്തു ബിയദിഹി ലുഖ്റ യർഫഉ വയഖ്ഫിദ്. യമീനുല്ലാഹി മൽആ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വലതു കരം എന്നുള്ളത് നിറഞ്ഞതാണ്. രാവും പകലും ധാരാളമായി ചെലവഴിക്കുന്നു എന്നുള്ളത് അതിൽ നിന്നൊന്നും കുറക്കുന്നില്ല. ആകാശഭൂമികളെ സൃഷ്ടിച്ചത് മുതൽ അള്ളാഹു ചെലവഴിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഫൈന്നഹു ലം യഗിൽ മാ ഫീ യമീനിഹി, അള്ളാഹുവിന്റെ വലതു കൈയിലുള്ള വലതു കരത്തിലുള്ള ഒന്നും തന്നെ കുറഞ്ഞിട്ടില്ല. വൽഖിസ്തു ബിയദിഹി ലുഖ്റ, മീസാൻ എന്നുള്ളത് അളവുകോലുകൾ എന്നുള്ളത് അള്ളാഹുവിന്റെ മറ്റൊരു കയ്യിലാണ്. ഇർഫഉ വയഖ്ഫിദ്, അള്ളാഹു ഉയർത്തും അള്ളാഹു താഴ്ത്തും. റവാഹു ബുഖാരി മുസ്ലിം മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഒരു ഹദീസാണ്. ഇതും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സിഫത്തുകളുമായി ബന്ധപ്പെട്ടിട്ട് വിശദീകരിക്കുന്ന മനോഹരമായിട്ടുള്ള ഹദീസാണ്. ഇത് തുടങ്ങുന്നത് തന്നെ യമീനുല്ലാഹി മൽആ, അള്ളാഹുവിന്റെ വലതു കരം എന്നുള്ളത് നിറഞ്ഞതാണ്. സഹോദരങ്ങളെ, നമുക്ക് എന്താവശ്യമുണ്ടെങ്കിലും, നമുക്ക് എത്ര വലിയ ആവശ്യമാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കയ്യിൽ അതില്ലാതാവുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കയ്യിൽ നിന്ന് അതിനൊരു കുറവ് വരുന്നില്ല. നമ്മുടെ എന്താവശ്യങ്ങളും പൂർത്തീകരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല ഖാദിറാണ്. അതുകൊണ്ട് തന്നെ ഒരടിമയ്ക്ക് ഒരിക്കലും തന്നെ നിരാശ വേണ്ട. അല്ലാഹു സുബ്ഹാനഹു വതആല, ചില ആളുകൾ കുഫറിന്റെ വാക്കുകൾ പറയും ചില പരീക്ഷണ ഘട്ടത്തിൽ. അല്ലാഹു സുബ്ഹാനഹു വതആല കയ്യിലില്ല, അല്ലാഹു തരുന്നില്ല, അല്ലാഹുവിന് തരാൻ കഴിയുന്നില്ല. സുബ്ഹാനല്ലാഹ്, അല്ലാഹു നഊദു ബില്ലാ, അല്ലാഹുവിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. അല്ലാഹുവിന്റെ കൈ നിറഞ്ഞതാണ്, കരങ്ങൾ നിറഞ്ഞതാണ്. ലാ തഗീദുഹ നഫഖതുൻ സഹാഉൽ ലൈല വന്നഹാർ, രാവും പകലുമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ചെലവഴിക്കുന്നത് കൊണ്ട് ഒന്നും തന്നെ അതിന് കുറയുന്നില്ല, ഒരു കുറവും തന്നെ അതിന് സംഭവിക്കുന്നില്ല. എന്നിട്ട് ചോദിക്കുകയാണ്, അറഅയ്തും മാ അൻഫഖ മുൻദു ഖലഖ സമാവാതി വൽ അർ, നിങ്ങൾ കാണുന്നില്ലേ ആകാശഭൂമികളെ സൃഷ്ടിച്ചിട്ട് എത്ര വർഷങ്ങളായി? ആ വർഷങ്ങൾ ഇന്ന് വരെ അള്ളാഹു സുബ്ഹാനഹു വതആല ചെലവഴിച്ച കാര്യങ്ങൾ, എത്രയെത്ര മത്സ്യങ്ങൾ, എത്രയെത്ര കായ്കനികൾ, എത്രയെത്രോളം മഴ പെയ്തിട്ടുണ്ട്, എത്രത്തോളം ചെടികൾ ഭൂമിയിൽ മുളച്ചിട്ടുണ്ട്, എത്രത്തോളം എന്തെല്ലാം കാര്യങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട്. ലം യഗിൽ മാ ഫീ യമീനി, അള്ളാഹുവിന്റെ കരങ്ങളിൽ നിന്ന് വലതു കരത്തിൽ നിന്നും ഒന്നും തന്നെ അത് കുറച്ചിട്ടില്ല, ഒന്നും തന്നെ കുറച്ചിട്ടില്ല. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കയ്യിലാണ് പൂർണ്ണമായ റിസ്ക്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കയ്യിലാണ്, അള്ളാഹുവിന്റെ കയ്യിലാണ് എല്ലാ കാര്യങ്ങളെയും നിയന്ത്രണം. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വഫിസ്സമാഇ റിസ്ഖുകും വമാ തുഅദൂൻ, നിങ്ങൾക്കുള്ള റിസ്ക് അത് ആകാശത്തിലാണ്, അള്ളാഹുവിന്റെ കയ്യിലാണ്. അതുപോലെ വമാ തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും. ഈ ആയത്തുമായി ബന്ധപ്പെട്ട് ഇബ്നു ഖുദാമ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ കിതാബു തവ്വാബീനിൽ ഒരു ചെറിയ കഥ പറയുന്നുണ്ട്, ഒരു സംഭവം പറയുന്നുണ്ട്. അദ്ദേഹം ഒരിക്കൽ പറയുന്നത്, അൽ അസ്മഈ, അസ്മഈ എന്നുള്ളത് പിന്നെ ഹാറൂർ റഷീദിന്റെ അബ്ബാസിയ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ബസ്രയിലുണ്ടായിരുന്ന വലിയൊരു കവിയാണ്. അറബി ഭാഷയിൽ ഒരുപാട് കഴിവുള്ള, പ്രശസ്തമായ പല കവിതകളും അദ്ദേഹത്തിന്റെ കാണാൻ സാധിക്കും. അൽ അസ്മഈ പറയുകയാണ്, അക്ബൽ തുദാ തയ്യൗമിൻ മിൻ മസ്ജിദിൽ ജാമിൽ ബിബസ്ര, അദ്ദേഹം ഒരിക്കൽ ബസ്രയിലെ ഒരു മസ്ജിദിലേക്ക് ചെന്നതായിരുന്നു. അങ്ങനെ ഒരു ദിവസം ആ ബസ്രയിൽ ഒരു വഴിയിലൂടെ നടക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു അറാബിയെ കണ്ടു. ആ അറാബിയുടെ ഇരുത്തം ഒരു അദബില്ലാത്ത ഒരു കൊള്ളക്കാരന്റേത് പോലെയുള്ള ഇരുത്തവും കോലവും എല്ലാമാണ്. അവന്റെ ഒരു വാളിൽ താങ്ങി നിൽക്കുന്നുണ്ട് അവൻ, അവന് പ്രത്യേകമായൊരു ഇരുത്തമാണ്. അതുപോലെ അവന്റെ കയ്യിലൊരു പിന്നെ കൗസ് എന്താണ് വില്ലുണ്ട്. അങ്ങനെ പിന്നെ അവൻ അവൻ നിൽക്കുന്നുണ്ട്. ഫദന, അങ്ങനെ ഈ അസ്മഈ അടുത്തെത്തിയപ്പോൾ സലാം പറഞ്ഞുകൊണ്ട് പറഞ്ഞു, മിൻ മൻ റജുൽ, ആരിൽ നിന്നാണ്, ഏത് ഗോത്രക്കാരനാണ് ചോദിച്ചു. അപ്പോ മിൻ ബനി അൽ അസ്മ, ബനി അൽ അസ്മഇന്റെ ഗോത്രത്തിൽ നിന്നാണ് പറഞ്ഞു. അപ്പോ അദ്ദേഹം ചോദിച്ചു, ഖാല അൽ അസ്മഈ, അസ്മഈ ആണോ? അപ്പോ കുൽത്തു, അസ്മഈ പറയാ, നഅം, ഞാൻ പറഞ്ഞു അതെ. ഖാല വമിൻ അയ്ന അഖ്ബൽത, നീ എവിടെ നിന്നാണ് വരുന്നത് ചോദിച്ചു. അപ്പൊ അസ്മഈ പറഞ്ഞു, മിൻ മൗളിയ തുലാ ഫീഹി കലാമുർ റഹ്മാൻ, റഹ്മാനായ റബ്ബിന്റെ സംസാരം കലാം പാരായണം ചെയ്യുന്ന നാട്ടിൽ നിന്നാണെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ആ വ്യക്തി ചോദിച്ചു, വലി റഹ്മാനി കലാമിയുത്തുലൂഹുല്ലാദമിയുൻ, ആദമികൾ മനുഷ്യർ പാരായണം ചെയ്യുന്ന ഒരു കലാം, ഒരു സംസാരമുണ്ടോ റഹ്മാനായ റബ്ബിനെ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു നഅം. എന്നിട്ട് അപ്പോ ആ വ്യക്തി പറഞ്ഞു, ഖാല ഉത്തുലു അലയ്യ ശൈഅ മിൻ, അതിൽ നിന്ന് എന്തെങ്കിലും എനിക്ക് ഓതി തരാൻ പറഞ്ഞു. അപ്പോ അസ്മഈ പറഞ്ഞു, അൻസിൽ അൻ ഖുഉദി, നീ ഇരിക്കുന്ന ഇരുത്തത്തിൽ നിന്ന് ഇറങ്ങിയിരിക്കാൻ, മര്യാദയ്ക്ക് ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് വബ്തദഅ്തു ബിസൂറത്തി ദാരിയാത്ത്, അദ്ദേഹം സൂറത്തു ദാരിയാത്ത് പാരായണം ചെയ്യാൻ തുടങ്ങി. ഫലമൻ തഹൈതു ഇലാ ഖൗലിഹി തആല വഫിസ് സമാഇ റിസ്ഖുകും വമാ തുഅദൂൻ, ഈ സൂറത്തു ദാരിയാത്ത് പാരായണം ചെയ്തിട്ട് വഫിസ് സമാഇ റിസ്ഖുകും വമാ തുഅദൂൻ, ആകാശത്തിലാണ് നിങ്ങളുടെ റിസ്ഖും നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് എന്ന് പാരായണം ആ ആയത്തെത്തിയപ്പോൾ ആ വ്യക്തി പറഞ്ഞു, യാ അസ്മഈ ഹാദാ കലാമുർ റഹ്മാൻ, ഏ അസ്മഈ, റഹ്മാനായ റബ്ബിന്റെ സംസാരമാണോ? അപ്പോ ഖുൽതു, ഞാൻ പറഞ്ഞു, ഐവല്ലദി ബഅസ മുഹമ്മദൻ ബിൽ ഹഖ് ഇന്നഹു ലകലാമുഹു അൻസലഹു അലാ നബിയ്യി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ച അല്ലാഹുവാണ് സത്യം, ഇത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലെ ഇറങ്ങിയ കലാമാണ്, ഹസ്ബുക്ക്, അപ്പൊ ഇത് മതിയായതാണെന്ന് പറഞ്ഞു. സുമ്മ ഖാമ, ഇത് കേട്ടിട്ട് അയാൾ എഴുന്നേറ്റു. ഇലാ നാഖതിഹി ഫനഹറഹ, അദ്ദേഹം തന്റെ ഒട്ടകത്തിന്റെ അടുത്ത് പോയിട്ട് അതിനെ അറുത്തു, അതിനെ അറുത്തിട്ട് അതിന്റെ മാംസം അവിടെയുള്ള ആളുകൾക്കെല്ലാം വിതരണം ചെയ്തു. അദ്ദേഹത്തിന്റെ വാളും അദ്ദേഹത്തിന്റെ വില്ലും പൊട്ടിച്ചു കളഞ്ഞ് എന്നിട്ട് അദ്ദേഹം തിരിച്ചു പോകാൻ തുടങ്ങി. അദ്ദേഹം പറയാ പോകുമ്പോഴൊക്കെ പറയുന്നുണ്ട്, അയാൾ ഒരു കൊള്ളക്കാരനായിരുന്നിരിക്കാം, ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി കൊള്ളയടിക്കുന്ന ആളായിരിക്കാം. അദ്ദേഹം ഈ ആയിട്ട് കേട്ടിട്ട് അദ്ദേഹത്തിന്റെ കൽബിന് മാറ്റം വരിക, അദ്ദേഹം റിസ്ക്കിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. പക്ഷെ അള്ളാഹ് ആകാശത്തിലാണ്, അള്ളാഹുവിന്റെ അടുക്കിലാണ് റിസ്ക് എന്ന് നിൽക്കുമ്പോൾ അത് ഇട്ടിട്ട് പോവുകയാണ്. അങ്ങനെ അസ്മഈ പറയുകയാണ്. അങ്ങനെ അയാൾ പോയി, അയാളെ കണ്ടിട്ടില്ല. പിന്നെ ഒന്നോ രണ്ടോ വർഷങ്ങൾക്ക് ശേഷം ഹാറൂൺ റഷീദിനോടൊപ്പം ഞാൻ ഹജ്ജ് ചെയ്യാൻ വേണ്ടി മക്കയിലേക്ക് പോയി. അങ്ങനെ മക്കയിൽ ഞാൻ ഹജ്ജിനിടയിൽ ഞാൻ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നെ ഒരാൾ മെല്ലെ വിളിക്കുന്നത് കണ്ടു. വിളിച്ചു തിരിഞ്ഞു നോക്കിയപ്പോൾ ഇയാളാണ്, അന്ന് കണ്ട അറാബിയ അയാൾ. ഞങ്ങൾക്ക് പരസ്പരം കണ്ട് മനസ്സിലായി. അങ്ങനെ എന്റെ അടുത്ത് ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഉത്തുലു കലാമ റഹ്മാൻ, ഖുറാനിൽ നിന്ന് എന്തെങ്കിലും എനിക്ക് ഓതി തരാൻ പറഞ്ഞു. ഫഖത്തു ഫീ സൂറത്തി ദാരിയ ഫലമ്മ അൻതഹൈതു ഇലാ ഖൗലിഹി വഫീസ് സമാഇ റിസ്ഖുകും വമാ തുഅദൂൻ, അങ്ങനെ വീണ്ടും സൂറത്തു ദാരിയാത്ത് പാരായണം ചെയ്തു. വഫീസ് സമാഇ റിസ്ഖുകും വമാ തുഅദൂൻ എന്നുള്ള ആയത്തെത്തിയപ്പോ ആ അറാബി പെട്ടെന്ന് പറഞ്ഞു, വജദ്നാ മാ വഅദനാ റബ്ബുനാ ഹഖ, ഞാൻ കണ്ടു, ഞങ്ങളുടെ റബ്ബ് നമ്മുടെ റബ്ബ് പറഞ്ഞത് ഹക്കാണെന്ന് ഞാൻ കണ്ടെത്തിയിരിക്കും. അതായത് അദ്ദേഹം അത് ഒഴിവാക്കി, അദ്ദേഹം ചെയ്ത തിന്മകളിലൂടെ റിസ്ക് നേടുന്ന ഒഴിവാക്കിയപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് റിസ്ക് കൊടുത്തത് അദ്ദേഹം കണ്ടു, അദ്ദേഹത്തിന് മനസ്സിലായി. എന്നിട്ട് ചോദിച്ചു, വഹൽ ഗൈറു ഹാദാ, ഇതല്ലാതെ വേറെന്തെങ്കിലും ഉണ്ടോ? അപ്പൊ തൊട്ടടുത്ത ആയത്ത് അസ്മഈ വീണ്ടും പാരായണം ചെയ്തു, ഫവറബ്ബിസ് സമാഇ വൽ അർദ് ഇന്നഹു ലഹഖുൻ മിസ്ലമാ അന്നകും തൻതിഖൂൻ, റബ്ബ് ആകാശം ആകാശഭൂമികൾ റബ്ബാണേ സത്യം, ഈ പറഞ്ഞ കാര്യം നിങ്ങൾ സംസാരിക്കുന്നത് പോലെ ഹഖാണ്, അള്ളാഹുവിന്റെ കയ്യിലാണ് റിസ്ഖ് എന്നുള്ളത്. ആ അറാബി ഉടനെ പറഞ്ഞു, യാ സുബ്ഹാനല്ലാഹ് മനില്ലദീ യഗ്ലബൽ ജലീല ഹത്താ ഹലഫ, അള്ളാഹു സുബ്ഹാനഹു വതആല ഇത്രത്തോളം സത്യം ചെയ്ത് പറഞ്ഞിട്ട് ആരാണ് അള്ളാഹുവിനെ അവഗണിക്കുന്നത്? അലം യുസദ്ദിഖു ഹത്താ അൽജഊഹു ഇലൽ യമീൻ, അള്ളാഹുവിന്റെ വാഗ്ദാനത്തിലേക്ക് ആവശ്യക്കാരെ വരുന്നതുവരെ അവരിത് സത്യപ്പെടുത്തില്ലയോ എന്നുള്ളത്. അതായത് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ കയ്യിലാണ് റിസ്ഖ് എന്നുള്ള ബോധം ഈ ആയത്ത് ആ കൊള്ള നടത്തിയിരുന്ന അയാളുടെ കൽബിലേക്ക് കയറുമ്പോൾ ആ ബോധം വരികയാണ്, അത് അയാൾക്ക് ബോധ്യപ്പെടുകയാണ്. പലപ്പോഴും ജീവിതത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ റിസ്ഖിന് ഞെരുക്കം വരുമ്പോ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പ്രതീക്ഷയിൽ സംശയം വരുന്ന അത്ര വലിയ പരീക്ഷണങ്ങൾ വരുമ്പോ നമ്മൾ സ്വയം ഒന്ന് പാരായണം ചെയ്യാം. വഫീസ് സമാഇ റിസ്ഖുകും വമാ തുഅദൂൻ, അള്ളാഹു സുബ്ഹാനഹു വതആല വാഗ്ദാനം ചെയ്തതും അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്ന റിസ്ഖും അള്ളാഹുവിന്റെ കയ്യിലാണ്. ഈ ഹദീസിൽ നിന്ന് ലഭിക്കുന്ന വലിയൊരു ആശയമാണത്. പൂർണ്ണമായിട്ടും അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് ആകാശഭൂമികൾക്കിടയിൽ ചെലവഴിക്കുന്നത്. അതുകൊണ്ട് പൂർണ്ണമായ പ്രതീക്ഷ അള്ളാഹുവിൽ നമുക്കുണ്ടാകാം. എന്നിട്ട് പറഞ്ഞു, വൽ ഖിസ്തു ബിയദിഹിൽ ഉഖ്ര യർഫഉ വയഖ്ഫിദ്, ഖിസ്തു എന്നുള്ളത് മീസാൻ എന്നുള്ളത് അള്ളാഹുവിന്റെ മറ്റൊരു കയ്യിലാണ്, അള്ളാഹു അത് ഉയർത്തുന്നു താഴ്ത്തുന്നു. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഇവിടെ അള്ളാഹുവിന്റെ യമീൻ വലത് കരം എന്നുള്ളത് ഈ ഹദീസിൽ വന്നിട്ടുണ്ട്. വേറെ ഹദീസിൽ നമുക്ക് കാണാം, ഇന്നൽ മുഖ്സിത്തീന ഇൻദല്ലാഹി അലാ മനാബിറ മിൻ നൂരിൻ അയ് യമീനിർ റഹ്മാൻ, മുഖ്സി നീതി കാണിക്കുന്ന ആളുകൾ അവർ റഹ്മാനായ റബ്ബിന്റെ വലത് ഭാഗത്തായിക്കൊണ്ട് പ്രകാശത്തിന്റെ മിമ്പറുകളിലായിരിക്കും. വക്കിൽതാ യദൈഹി യമീനുൻ, അള്ളാഹുവിന്റെ രണ്ട് കൈകളും അത് വലതാണ് എന്നുള്ളത് കാണാം. അപ്പോൾ ഉലമാക്കൾ രണ്ട് കൈകളും വലുതാണ് എന്നുള്ളത് നമുക്ക് ഈ ഹദീസിൽ നിന്ന് പറയുന്നുണ്ട്. പക്ഷെ മറ്റൊരു ഹദീസിൽ നമുക്ക് വന്നതായി കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുസ്ലിമിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ, യസ്തുവില്ലാഹു അസ്സ വജല്ല സമാവാതി യൗമൽ ഖിയാമ ثم യഖുദുഹുന്ന ബിയദിഹിൽ യുംന, ആകാശങ്ങളെ യൗമൽ ഖിയാമയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല തന്റെ വലതു കരത്തിൽ ചുരുട്ടി പിടിക്കുന്നതാണ്. ثم يقول عن الملك, പിന്നെ പറയും ഞാനാണ് രാജാവ്. അയ്നൽ ജബ്ബാറൂൻ അയ്നൽ മുതകബ്ബിറൂൻ, അഹങ്കാരം കാണിച്ച പൊങ്കച്ചം കാണിച്ച ആളുകൾ എവിടെ പോയി. ثم يتوي الارضين بشماله, പിന്നെ ഭൂമികളെ തന്റെ ഇടതുകരം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ചുരുട്ടിപ്പിടിക്കും. ثم يقول انا الملك, പിന്നെ പറയും ഞാനാണ് രാജാവ്. അയ്നൽ ജബ്ബാറൂൻ അയ്നൽ മുതകബ്ബിറൂൻ, എവിടെയാണ് അഹങ്കാരികൾ, എവിടെയാണ് പൊങ്ങച്ചം കാണിച്ചവർ. ഇവിടെ ഷിമാൽ ഇടതുകരം എന്നുള്ളതും അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ചേർന്ന് വന്നിട്ടുണ്ട്. ഉലമാക്കൾ ഇതിനെ വിശദീകരിക്കാറുള്ളത്, സാധാരണഗതിയിൽ യമീൻ ഷിമാൽ വലത് കൈ ഇടത് കൈ എന്ന് പറയുമ്പോൾ വലത് കൈയിന്റെ മഹത്വം നമുക്കറിയാം, വലത് കൈ മഹത്വം നമുക്കറിയാം. ഇടത് കൈയിലുള്ള ഒരു കുറവ്, അത് തൊബഴിയായിട്ടുള്ള കുവത്തിന്റെ വിഷയത്തിലും കുറവ് കുറവുണ്ടാവും. വലത് കൈയിനെക്കാട്ടും ഇടത് കൈ ചിലപ്പോൾ ഒരു ശക്തി പൊതുവേ എല്ലാവർക്കും ഒരു ദേശം കുറവായിട്ട് കാണാം. അങ്ങനെ ഒരു താഴ്ച എല്ലാ രീതിയിലും ഉണ്ട്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഈ ഹദീസിൽ ഷിമാൽ ഇടതുകരമുണ്ട് എന്ന് ചേർന്ന് വന്നതോടും മറ്റേ ഹദീസ് രണ്ട് കൈയും യമീനാണെന്ന് പറഞ്ഞതിനെയും ജമ ചെയ്യുന്നത് ബന്ധിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അള്ളാഹുവിന്റെ രണ്ട് കരങ്ങൾ യമീനും ഷിമാലും ഉണ്ടെങ്കിലും ആ രണ്ട് കരങ്ങൾക്കും യമീനിന്റെ അതേ ദറജയാണ്. ഒന്നിന് കുറവോ ഒന്നിന് കൂടുതലോ ആയിട്ടുള്ളതല്ല. യമീനിന്റെ ഫളൽ എത്രത്തോളമാണോ, വലതു കരത്തിന്റെ ഫളൽ എത്രത്തോളമാണോ, അത് തന്നെയാണ് ഷിമാലിനും ഉണ്ടാവുക എന്നുള്ളത് ഉലമാക്കൾ ഈ ഹദീസിനെ ജമ ചെയ്യാറുണ്ട്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, നാം തുടക്കത്തിൽ തന്നെ പറഞ്ഞു, അള്ളാഹുവിനെ സംബന്ധിച്ച് നാം മനസ്സിലാക്കുമ്പോൾ ഖുർആനിൽ എന്താണോ വന്നത്, അള്ളാഹു തആല എന്താണോ അതുകൊണ്ടുള്ള ഉദ്ദേശം പഠിപ്പിച്ചിട്ടുള്ളത് അതുപോലെ വിശ്വസിക്കുക. ഹദീസിൽ എന്താണോ വന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ അതുകൊണ്ട് പഠിപ്പിച്ചിട്ടുള്ളത് അതുപോലെ വിശ്വസിക്കുക. അതല്ലാത്ത രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാനോ അതല്ലാത്ത രീതിയിൽ അതിനെ വിശദീകരിക്കാനോ നിൽക്കാൻ ഒരു മുസ്ലിം യോജിച്ചതല്ല. പൂർണ്ണമായ തസ്ലീമാണ് ഇവിടെ ആവശ്യം. ഇവിടെ പിശാജ് വളരെയധികം കളിച്ചിട്ടുള്ള ഒരു മേഖലയാണ്, തൽബീസ് നടത്തിയിട്ടുള്ള ഒരു മേഖലയാണ് അള്ളാഹുവിന്റെ അസ്മാഉ സിഫാത്ത് എന്നുള്ളത്. കാരണം ഷെയ്ത്താൻ എപ്പോഴുമുള്ള ഒരു തന്ത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ വ്യക്തിക്കുമുള്ള കുറവുകൾ എന്താണോ അതിന്മേലാണ് ഷെയ്ത്താൻ കൂടുതൽ പണിയെടുക്കുക. മനുഷ്യന്മാർ രണ്ടിനങ്ങളായിരിക്കും. ഒന്ന്, കൂടുതൽ ആവേശമുള്ള ആളുകൾ, കാര്യങ്ങൾ കൂടുതൽ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ. രണ്ടാമത്തേത്, ചെയ്യാൻ മടിയുള്ള ആളുകൾ. ഇവിടെ മടിയുള്ള ആളുകളെ പിശാജ് എന്ത് ചെയ്യും, നിർബന്ധമായ കാര്യങ്ങളിൽ നിന്ന് മടുപ്പിച്ച് അതിനോ അതുപോലും ചെയ്യാത്ത രീതിയിൽ മടുപ്പിച്ച് അവരെ ദീനിൽ നിന്ന് അകറ്റുന്ന അവസ്ഥയുണ്ടാകും. മറ്റുള്ള ആളുകൾ എന്ത് ചെയ്യും, നിർബന്ധമായ കർമ്മങ്ങൾക്കപ്പുറത്തേക്ക് ശറഈൽ പഠിപ്പിച്ചു തരാത്ത പല വിദ്യാർത്ഥികളും ചെയ്ത് അവരെ മുന്നോട്ട് നയിക്കുന്ന അവസ്ഥയാവും. അതുപോലെയാണ് അള്ളാഹുവിന്റെ അസ്മാഉ സിഫാത്ത് മനസ്സിലാക്കുന്നിടത്തും. ഒരു കൂട്ടം ആളുകൾ മുഖല്ലിദീങ്ങളായിരിക്കും. അള്ളാഹുവിനെ പറ്റിയിട്ട് ആരെങ്കിലും പറഞ്ഞത് കേട്ട് അതുപോലെ വിശ്വസിച്ച് തക്ലീദ് ചെയ്ത് ജീവിക്കുന്ന ആളുകൾ. മറ്റൊരു കൂട്ടർ ധാരാളമായി ചിന്തിക്കുന്നവരായിരിക്കും. ഈ മുക്കല്ലിദികളെ ഷെയ്ത്താൻ എന്ത് ചെയ്യും, ഏതെങ്കിലും പിഴച്ച ആളുടെ ഒരു മുരീദായിട്ട് കീഴിലായിക്കൊണ്ട് അവിടെ എങ്ങനെ പഴപ്പിച്ചുകൊണ്ട് നടക്കും. ധാരാളമായി ചിന്തിക്കുന്ന ആളുകളെയോ അള്ളാഹുവിന്റെ അസ്മാഉ സിഫാത്തുകളെ വ്യാഖ്യാനിച്ച് വിശദീകരിച്ച് ഇൽമുൽ കലാമിന്റെയും മുഅ്തസില അതുപോലെ ജഹ്മിയ പല രീതിയിൽ അത് വ്യാഖ്യാനിച്ച് ചിന്ത കൂടിയിട്ട് ധാരാളം ബുദ്ധി കൂടി ചിന്തിച്ചിട്ട് ആ രീതിയിൽ പഴപ്പിക്കും. ഇവിടെ ദീനിൽ എന്താണ് വേണ്ടത്, എന്താണോ ഖുർആനിൽ വന്നത്, എന്താണോ സുന്നത്തിൽ വന്നത്, എങ്ങനെയാണോ അത് സഹാബാക്കൾ മനസ്സിലാക്കിയത്, അതിലുള്ള തസ്ലീം, പൂർണ്ണമായ കീഴൊതുങ്ങൽ, അതിൽ പിന്നെ ഒരു സംശയത്തിന്റെ ആവശ്യമോ ഒന്നുമില്ല. ഇവിടെ എന്ത് അസ്മാഉ സിഫാത്ത് മനസ്സിലാക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കായിദയാണ്, ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ ബസീർ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പോലെ ഒന്നും തന്നെയില്ല, ഒന്നും തന്നെയില്ല. ആ ഒരു കായിദ ഈ എല്ലാ ഏത് അസ്മാഉ സിഫാത്ത് പഠിക്കുമ്പോഴും നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇനി നാലാമത്തെ ഹദീസ് ഈ ബാബിൽ വരുന്നത്, അല്ലാഹുവിനെ കുറിച്ചുള്ള മഅരിഫത്തിന്റെ ബാബിൽ വരുന്നത്, അബീ ദർ റളിയല്ലാഹു അൻഹു, അബൂ ദർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, ഖാല റഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശാതൈനി തൻതതിഹാനി ഫഖാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ രണ്ട് ആടുകൾ തമ്മിൽ കൊമ്പ് ഓർക്കുന്നത് കണ്ടു, കൊമ്പ് ഓർത്ത് ഇത് ഇങ്ങനെ തല്ലുവിടുന്നത് കണ്ടു. അപ്പോ ഫഖാല, അപ്പോ റസൂലുള്ളാഹി ചോദിച്ചു, അതദരി ഫീമ തൻതതിഹാനി യാ അബൂ ദർ, അബൂദറെ നിനക്കറിയുമോ ഇവരെന്തിനാണ് ഈ തല്ലുവിടുന്നത്. അപ്പോ കുൽത്തു, ലാ, അത് പറഞ്ഞു എനിക്കറിയില്ല. قال ابو رسول الله صلى الله عليه وسلم പറഞ്ഞു ولكن الله يدري وسيحكم بينهما പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആല കറിയാം അല്ലാഹു വരടയിൽ തീരുമാനം നടപ്പിലാക്കുന്നതാണ് അല്ലാഹുവിന്റെ ഇൽമിനെ കുറിച്ചാണ് ഇവിടെ ചർച്ച അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഇൽമിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല ഇൽമ് പൂർണ്ണമാണ് അതിന് തുടക്കമോ അവസാനമോ ഇല്ല ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വതആല ഉള്ളിടത്തോളം അല്ലാഹുവിന് തുടക്കമില്ല അവസാനമില്ല അല്ലാഹുവിനോടൊപ്പമുള്ളതാണ് ഇൽമ് അല്ലാഹുവിന്റെ ഇൽമ് മനുഷ്യന്റെ ഇൽമ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കാര്യം ചിലപ്പോൾ പഠിക്കുമ്പോഴാണ് അറിയുക അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടാണ് അറിയുക അല്ലാഹുവിന്റെ ഇൽമ് എന്താണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഉള്ളപ്പോൾ അല്ലാഹുവിനുള്ളതാണ് അല്ലാഹുവിന്റെ ഇൽമ് അതായത് തുടക്കമോ അവസാനമോ ഇല്ലാത്ത അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് അറിയാം ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അറിയാം ആരൊക്കെയാണ് സ്വർഗത്തിൽ ആരൊക്കെയാണ് നരകത്തിൽ എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വതആല ഇൽമിൽ നിന്നും ഒന്നും തന്നെ നഷ്ടപ്പെട്ടു പോകുന്നില്ല ഇവിടെ അബൂദർ റളിയല്ലാഹു അൻഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്ന സമയത്ത് രണ്ട് ആടുകൾ കൊമ്പ് കോർക്കുന്നത് കാണുകയാണ് അപ്പോഴാണ് ചോദിക്കുന്നത് ഇവരെന്തിനാണ് ഇങ്ങനെ തല്ലൂടുന്നത് അറിയോ ഇല്ല പക്ഷെ അല്ലാഹുവിനറിയാം അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെയിൽ വിധി നടപ്പിലാക്കുന്നതാണ് ഈ ഹദീസിന്റെ ആശയം വിശദീകരിക്കുന്ന മറ്റു പല ഹദീസുകളും നമുക്ക് കാണാം ഒരു ഹദീസിൽ സ്വഹീഹ് മുസ്ലിമിലെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലതുഅദ്ദുന്നൽ ഹുഖൂഖ ഇലാ അഹ്ലിഹാ യൗമൽ ഖിയാമ നാളെ ഓരോ ആളുകളിൽ നിന്നും അവരവരുടെ അവകാശം വീട്ടി കൊടുക്കുന്നതാണ് യൗമുൽ ഖിയാമയിൽ ഇവിടെ എന്താണ് രണ്ട് ആടുകൾ തല്ലൂടാണ് അപ്പൊ ഇത് എന്തിനാ തല്ലൂടുന്നത് അള്ളാഹുവിനറിയാം അത് അള്ളാഹു സുബ്ഹാനഹു വതആല നടപ്പിലാക്കുകയും ചെയ്യും ഇത് രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത് ഒന്ന് അള്ളാഹുവിന്റെ ഇൽമാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് എല്ലാത്തിനെയും എത്ര ചെറുതായി നാം കാണുന്ന ജന്തുജീവജാലങ്ങളെ കുറിച്ചുമുള്ള ഏറ്റവും കൃത്യവും വ്യക്തവുമായ അറിവ് അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്കുണ്ട് ഒന്നും തന്നെ നഷ്ടപ്പെട്ടു പോകില്ല അള്ളാഹുവിന്റെ ഇൽമിൽ നിന്ന് ഒന്നും തന്നെ നഷ്ടപ്പെട്ടു പോകില്ല കടലിലെ സമുദ്രത്തിലെ വെള്ളത്തിന്റെ അളവ് പർവ്വതങ്ങളുടെ ഭാരം മരുഭൂമിയിലെ മണലുകളുടെ എണ്ണം അതുപോലെ തന്നെ നമുക്ക് എന്നി തിട്ടപ്പെടുത്താൻ കഴിയാത്ത എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം കൃത്യമാണ് അള്ളാഹുവിന്റെ കയ്യിൽ അപ്പൊ ഈ രണ്ട് ആടുകൾ തമ്മിൽ തല്ലുകൂടുന്നത് പോലും എന്തിനാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് അറിയാം അള്ളാഹു തആല വിധി നടപ്പിലാക്കുകയും ചെയ്യും ഈ പറഞ്ഞ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് നാളെ ഓരോരുത്തർക്കും അവരവരുടെ അവകാശങ്ങൾ അള്ളാഹു തആല വിധിച്ചു കൊടുക്കുന്നതാണ് ഹത്താ യുഖാദു ലിശാത്തിൽ ജൽഹ മിനശാത്തിൽ ഖർനാ ഷാത്തിൽ ഖർനാ എന്ന കൊമ്പള് കൊമ്പുള്ള ഒരാട് അതില്ലാത്ത ഒരാടിനെ എന്തൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ടോ അതുവരെ അള്ളാഹു സുബ്ഹാനഹു വതആല ആ ഹക്ക് വീട്ടി അവർക്കുള്ള ഹക്ക് വീട്ടി കൊടുക്കുന്നതാണ് സുബ്ഹാനല്ലാഹ് അപ്പൊ മനുഷ്യരുടെ അവസ്ഥ ആലോചിച്ച് നോക്കി അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ജന്തുജീവജാലങ്ങൾക്ക് പോലും ഹക്കുകൾ കൃത്യമായി വീട്ടി കൊടുക്കുന്ന അവസ്ഥ ഉണ്ട് എങ്കിൽ പിന്നീട് അവർ മണ്ണായി പോകും സ്വർഗവും നരകവും ഉണ്ടാവില്ല പക്ഷേ ആ ഹക്ക് ഏറ്റവും കൂടുതൽ വീട്ടാൻ ബാധ്യസ്ഥനായ പിന്നെ മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും മുക്കല്ലഫായ മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചില ഹദീസുകൾ ശരിക്കും നമ്മുടെ ഓരോരുത്തരെയും കൽബിൽ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലേണ്ട ഹദീസുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു യുഹ്ഷറു നാസു യൗമൽ ഖിയാമ നാളെ യൗമുൽ ഖിയാമിൽ ജനങ്ങൾ ഒരുമിച്ച് കൂട്ടും ഉറാതൻ ഉർലൻ ബുഹ്മൻ നഗ്നരായിക്കൊണ്ട് ചേലാകർമ്മം ചെയ്യാത്തവരായിക്കൊണ്ട് ബുഹ്മനായിക്കൊണ്ട് ഇത് കേട്ടപ്പോ സഹാബാക്കൾ ചോദിച്ചു വമാ ബുഹ്മൻ എന്താണ് റസൂലുള്ള ബുഹ്മൻ എന്ന് പറഞ്ഞാൽ അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലൈസ മഅഹും ഷൈഉൻ മറ്റൊരു റിവായത്തിൽ ഷൈഉൻ മിന ദുനിയ ദുനിയാവിൽ നിന്ന് ഒന്നും തന്നെ അവരുടെ ഒപ്പമില്ലാത്ത അവസ്ഥയിൽ സമ്പത്തോ സൗകര്യങ്ങളോ കുടുംബമോ ബന്ധങ്ങളോ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ثم يناديهم بصوت يسمعه من بعد كما يسمعه من قرب പിന്നെ ഒരു ശബ്ദത്തിൽ വിളിച്ചു പറയപ്പെടും എടുത്തുള്ളവൻ കേൾക്കുന്നത് പോലെ ദൂരെയുള്ളവനും കേൾക്കുന്ന ശബ്ദം അനൽ മലിക് അനദ്ദയ്യാൻ ഞാനാണ് രാജാവ് ഞാനാണ് ദയ്യാൻ ഈ കാര്യങ്ങൾ വീട്ടിൽ കൊടുക്കുന്നത് വലാ യംബഗീ ലിഅഹദിൻ മിൻ അഹ്ലിൻ നാർ അയ്യദ്ഖുലൻ നാർ വലഹു ഇൻദ അഹദിൻ മിൻ അഹ്ലിൽ ജന്നത്തി ഹഖ്ഖുൻ ഒരു നരകാവകാശിയും നരകത്തിൽ പ്രവേശിക്കില്ല സ്വർഗാവകാശികളിൽ നിന്ന് ആരിൽ നിന്നെങ്കിലും എന്തെങ്കിലും ഹക്ക് കിട്ടാനുണ്ടെങ്കിൽ ഹത്താ ഉഖസ്സഹു മിൻ അവനിൽ നിന്ന് അത് നേടിയെടുക്കുന്നവരെ വലാ യംബഗി ലിഅഹദിൻ മിൻ അഹ്ലിൽ ജന്നത്തി അയ്യദ്ഖുലൽ ജന്ന വലിഅഹദിൻ മിൻ അഹ്ലിൻ നാർ ഇൻദഹു ഹഖ്ഖുൻ ഒരു സ്വർഗാവകാശിയും സ്വർഗത്ത് പ്രവേശിക്കില്ല. നരകാവകാശിക്ക് അവനിൽ നിന്ന് എന്തെങ്കിലും ഹക്ക് ലഭിക്കാനുണ്ടെങ്കിൽ അത് അത് കൊടുത്തിട്ടല്ലാതെ ഹർത്താവുക്കുസ്തഹുമിൻ, അതായത് സ്വർഗാവകാശികൾക്ക് നരകാവകാശികൾ ആരെന്തെങ്കിലും ഹക്ക് കിട്ടാണെങ്കിൽ അത് കിട്ടും, നരകാവകാശികൾക്ക് സ്വർഗാവകാശികളിൽ ഹക്ക് കിട്ടാണെങ്കിൽ അതും കിട്ടും എന്നിട്ട് പറയാണ് ഹത്ത ലത്മ, ഒരു പിടിയാണെങ്കിലും വളരെ കുറച്ചാണെങ്കിലും ഹത്ത് പരസ്പരം വീട്ടിൽ കൊടുക്കുന്ന അവസ്ഥയുണ്ടാകും. നന്മകൾ നന്മകളായിട്ട് തിന്മകൾ അങ്ങോട്ട് കൊടുത്തിട്ട്. മറ്റൊരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചോദിച്ചു, അതദുറൂന മനിൽ മുഫ്ലിസ്, മുഫ്ലിസ് ആരാണെന്ന് നിങ്ങൾക്കറിയോ, പാപ്പരായ ആളാരാണ്? അപ്പൊ സഹാബാക്കൾ പറഞ്ഞു, അൽ മുഫ്ലിസു ഫീന യാ റസൂലുള്ളാഹ് മല്ലാ ദിർഹമ ലഹു വലാ മതാ, ഞങ്ങളിൽ മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ അവന്റെ കയ്യിൽ ഒന്നുമില്ല, ഒരു ദിർഹമില്ല, ഒരു സ്വത്തുമില്ല, സമ്പത്തും ഇല്ലാത്ത അവന്റെ അവസ്ഥയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുഫ്ലിസു മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽപ്പെട്ട മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ, മയ്യഅതി യൗമൽ ഖിയാമ ബിസ്വലാതിഹി വസിയാമിഹി വസകാതിഹി, നാളെ പരലോകത്ത് അവനവന്റെ നമസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും സക്കാത്ത് കൊണ്ടും വരും. വയ്യത്തി കദിശത്ത മഹാദ, പക്ഷെ അവൻ ഒരുത്തനെ ചീത്ത പറഞ്ഞിട്ടുണ്ടാവും. വക്കഥപഹാദ, ഒരുത്തനെ കുറിച്ച് ആക്ഷേപങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. വാക്കലമാലഹാദ, മറ്റൊരുത്തന്റെ സമ്പത്ത് ഭക്ഷിച്ചിട്ടുണ്ടാവും. വസഫക്കഥ മഹാദ, മറ്റൊരുത്തന്റെ രക്തം ചീന്തിയിട്ടുണ്ടാവും. വളറബഹാദ, അല്ലെങ്കിൽ മറ്റൊരുത്തനെ അടിച്ചിട്ടുണ്ടാകും. ഇതിനൊക്കെ പകരമായിട്ട് ഇവന്റെ നന്മകളിൽ നിന്നെടുക്കും. വഹാദാമിൻ ഹസനാത്തി, അങ്ങനെ നന്മകൾ മറ്റേ ആൾക്ക് കൊടുക്കും. ഫൈൻ ഫനിയത്ത് ഹസനാത്തുഹു, അങ്ങനെ അവന്റെ നന്മ കഴിഞ്ഞു നോക്കുക. കബലായി യുക്ത സമാ അലൈഹി മിനൽ ഖതായ, അവന്റെ ഈ ഇത് കൊടുത്ത് തീർന്നിട്ട് പിന്നെ മറ്റിന്റെ മറ്റുള്ളവന് കൊടുത്തിട്ട് പകരം നൽകിയിട്ട് അവന്റെ നന്മകൾ തീർന്നാൽ അവന്റെ പാപങ്ങൾ എടുക്കും. മുഹിദ മിൻ ഖതായാഹും ഫതുരിഹ അലൈ, മറ്റുള്ളവന്റെ പാപം എടുത്തിട്ട് ഇവന്റെ മേലെഴുതും. ഇവന്റെ നന്മകൾ കൊടുത്തു കഴിഞ്ഞു, ഇനി നന്മല്ല, അപ്പൊ എന്ത് ചെയ്യും? മറ്റവന്റെ അവന്റെ പാപങ്ങൾ എടുത്തിട്ട് ഇവന്റെ മേലെയിടും. സുമ്മതുരിഹ ഫിന്നാർ, ഇവൻ നരകത്തിൽ എറിയപ്പെടുന്നവരെ മറ്റുള്ളവരുടെ പാപങ്ങൾ ഏറ്റുവാങ്ങേണ്ട അവസ്ഥയുണ്ടാവും. അതായത് അല്ലാഹു സുബ്ഹാനഹു വതആല ഹക്കുകൾ പരലോകത്ത് കൃത്യമായി വീട്ടുന്നതാണ്. രണ്ടാടുകളുടെ ഇടയിലുള്ള കാര്യമാണെങ്കിലും, രണ്ടാടുകൾ പരസ്പരം കൊമ്പ് കോർത്ത് മുറിവുണ്ടാക്കുന്ന വിഷയം അതെന്താണ് നമ്മ അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് നന്നായിട്ടറിയാം. അപ്പൊ നമ്മുടെ മനുഷ്യന്മാരുടെ അവസ്ഥയോ? നമ്മൾ ചിലപ്പോ വിചാരിക്കും, ചിലപ്പോ കച്ചവടത്തിൽ അല്ലെങ്കിൽ മറ്റു പല കാര്യത്തിൽ, ചെറിയ കാര്യമല്ലേ അതുകൊണ്ട് പറ്റിച്ചേക്കാം, ചെറിയ കാര്യമല്ലേ അതുകൊണ്ട് ഇതാക്കിയേക്കാം, അതങ്ങനെ അത്ര ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഒരുത്തന്റെ സ്വത്ത് പിന്നെ ഹലാലല്ലാത്ത നേടിയെടുക്കുക, അല്ലെങ്കിൽ മറ്റൊരുത്തനെ ഏതെങ്കിലും തരത്തിൽ. അല്ലാഹു സുബ്ഹാനഹു വതആല എത്ര നിസ്സാരമാണെങ്കിലും നമ്മൾ ചിന്തിക്കണം. ഇവിടെ ഈ ഉദാഹരണം പറഞ്ഞ് ചിന്തിക്കണം, രണ്ടാടുകൾ തമ്മിൽ തല്ലൂടെയാണ്, നമുക്ക് നിസ്സാരമായിട്ടുള്ള കാര്യമാണ്, പക്ഷെ അല്ലാഹുവിനറിയാം അതെന്തിനാണ് തല്ലുകൂടുന്നത്, അതിനുള്ള അവകാശം എന്താണെന്ന് കൃത്യമായി അള്ളാഹു വീട്ടിൽ കൊടുക്കും. മനുഷ്യർ അതിന് ഏറ്റവും അവകാശമുള്ളവരാണ്. ആ വീട്ടിൽ കൊടുക്കാൻ ഏറ്റവും അവകാശവും യോഗ്യതയും മനുഷ്യന്റെ മേലെയാണ്. ആ മനുഷ്യന്റെ അവസ്ഥ ഗൗരവമായിരിക്കും. അപ്പൊ ഈ ഹദീസിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഇൽമിനെ സംബന്ധിച്ചും, അള്ളാഹു സുബ്ഹാനഹു വതആല പരലോകത്ത് അടിമകളിൽ കൃത്യമായി വിധി നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ചും നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇൻഷാല്ലാ. ബാക്കിയുള്ള കാര്യങ്ങൾ, ഹദീസുകൾ അടുത്ത ദിവസത്തിൽ നമുക്ക് വായിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച് കേൾക്കുന്ന ഈ ഹദീസുകൾ, അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുന്ന ഈ കാര്യങ്ങൾ കേട്ടുപോകുന്നതിനപ്പുറത്തേക്ക് നാം ധാരാളമായി നമ്മുടെ കൽബിൽ ചിന്തിക്കണം. അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാതെ ഒരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല. ഖുർആനിലും ഹദീസിലും ദലീലുകൾ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുകയും പിന്നെ ചിന്തയിലൂടെ മാത്രമാണ് അള്ളാഹുവിന്റെ അസ്മാഉ സിഫാത്തുകളെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിനെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കുന്ന അടിമകളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹ ലി വലകും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക്. സല്ലല്ലാഹു അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി وأصحابي أجمعين الحمد لله رب العالمين.